നമസ്കാര സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഓഡിയോയ്ക്ക് വിഷയമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളികളിൽ കണ്ടുവരുന്ന ഒരു ഇസ്രായേൽ വിരുദ്ധത എന്ന മനോഭാവം. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യ വിരുദ്ധത തന്നെയല്ലേ എന്ന പോയിന്റിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, മലയാളി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ മൊത്തത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു വികാരത്തിന് മിക്കവാറും എതിരായി ചിന്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ മാറിയിരിക്കുകയാണ്. അത് കുറച്ച് കാലമായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് ഈ മറുനാട്ടിലേക്ക്, അതായത് കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന മലയാളികൾക്കാണ്. കാരണം അവിടെയുള്ള ഫീലിംഗ് അല്ല കേരളത്തിലെ പത്രങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളോ ഇത് ചിന്തിക്കുന്നതൊക്കെയുള്ള. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ആൻറ്റി ഇസ്രായേൽ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശരിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗാസ, ചീന്ത്, ഗോലാൻ കുന്ന്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരും കോഴിക്കോടും അല്ലെങ്കിൽ തൃശ്ശൂരും പത്തനംതിട്ട അറിയുന്ന പോലെ കേരളത്തിലെ പല ആളുകൾക്കും അറിയാം ഗാസ ചീന്തും അല്ലെ ഇസ്രായേലിൻ്റെ ജെറുസലേം എന്നൊക്കെ. എന്തുകൊണ്ടാണ് അതൊരു നെഗറ്റീവ് മനോഭാവം ഇന്ത്യയിൽ ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ചും വളർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ശരിയാണ് ഇസ്രായേലിൻ്റെ പിന്നെ സൈന്യം ഒരുപാട് അതിക്രമങ്ങൾ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇതേ അതിക്രമങ്ങൾ കൊസോവോയിലില്ലേ, റഷ്യ ചെച്ചനിയിൽ ചെയ്യുന്നില്ലേ, തുർക്കിയിലില്ലേ, അമേരിക്കയിലില്ലേ, ആഫ്രിക്കയിലില്ലേ, ബുറുണ്ടി, എത്രയോ രാജ്യങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ, ഇതേപോലത്തെ പ്രശ്നങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇന്ത്യയുടെ ഒരു സുഹൃത്താണ്. ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1992 ശേഷമാണ് ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് റിലേഷനൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സുഹൃത്ത് എന്നുള്ളത്, സുഹൃത് ബന്ധം എന്നുള്ളതും ശരിയാണ്, അതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും മതപരമായ കാരണം കൊണ്ട് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. കാരണം ഇസ്രായേലിന് ചൈനയുമായിട്ട് ബന്ധമുണ്ട്, അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട്, മറ്റു പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ ഡെമോക്രസി എന്ന നിലയിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ മലയാളികളുടെ ഒരു വൃത്തികെട്ട മനോഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റഷ്യയിൽ വാക്സിൻ കണ്ടുപിടിച്ചുമായിട്ട് ബന്ധപ്പെട്ടില്ല. അവിടെയും ഫേസ് ടു എത്തിയിട്ടുള്ളൂ, ഫേസ് ത്രീ തുടങ്ങിയിട്ടില്ല. ഫേസ് ത്രീക്ക് മുമ്പേ മൂപ്പര് അനൗൺസ് ചെയ്തു. പക്ഷേ ഇതേ അനൗൺസ്മെൻറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെയ്തിരുന്നെങ്കിൽ മലയാളികളുടെ എന്തായിരിക്കും പരിപാടി ഉണ്ടാകുക? ട്രോളും പൊങ്കാലിയും ഇടുമല്ലേ ചെയ്യുക? നേരെ നേരെ വിപരീതമായിട്ട് റഷ്യൻ ഇതാക്കിയപ്പം പുട്ടിനെ പൊക്കിയടിച്ചുകൊണ്ട് പുട്ടിനെ ഇപ്പം മരിയാ ഷറപ്പോവയ്ക്ക് ശേഷം പുടിനെ അവർ റഷ്യൻ പേജിൽ ആദ്യമായിട്ട് മലയാളികൾക്ക് കയറി ഇറങ്ങുകയല്ലേ ചെയ്തത്, അത് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്. ഒരു വൃത്തികെട്ട മനോഭാവം ചിലപ്പം മലയാളികൾക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അത് ശരിയല്ല, ഇത് കപടതയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കപടത നല്ലതല്ല. അപ്പോൾ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാം, എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയും ഇസ്രായേലും കൂടി ഒന്നിച്ച് നിൽക്കുന്നത്? ശരിയാണ്, ഒട്ടനവധി മിലിറ്ററി ഘടകങ്ങളുണ്ട്. കാരണം ഇസ്രായേലിന് ഒരുപാട് ചുറ്റും ശത്രുക്കളാണ്, ഇന്ത്യക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം കൂടുതലായിട്ട് ഞാൻ എല്ലാ ഇസ്രായേൽ വിരുദ്ധരെയും കൂടി ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയും ഇസ്രായേലും കോപ്പറേറ്റ് ചെയ്യുന്ന ഡിഫൻസ് സെക്ടറിൽ മാത്രമല്ല, ഇന്ന് ഒരുപാട് സെക്ടറിൽ, മെഡിക്കൽ ഫീൽഡിൽ, അഗ്രികൾച്ചറൽ ഫീൽഡിൽ, റിസർച്ച് ഫീൽഡിൽ, അല്ലെങ്കിൽ പിന്നെ വ്യവസായ രംഗത്ത്, ഒരുപാട് കമ്പ്യൂട്ടർ രംഗത്ത്, എത്രയോ തലത്തിൽ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ഈ ഡിഫൻസിനേക്കാളും എത്രയോ അധികം കോപ്പറേഷൻ ഇപ്പം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എന്തുകൊണ്ട് ഇസ്രായേലിന് ഇന്ത്യ ആവശ്യമുണ്ട്? കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. പക്ഷേ ഈ ടെക്നോളജി എവിടെയാണ് പ്രയോഗിക്കുക? ആകെ ഇസ്രായേൽ ജനസംഖ്യ ഏകദേശം 80 ലക്ഷം അത് 1 ലക്ഷം ഒരു കോടിയേ ഉള്ളൂ. ഇത് വെച്ച് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഓരോ ടെക്നോളജിക്കും അത് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം ടെക്നോളജി ഇല്ലാത്ത വലിയൊരു ജനസംഖ്യയുള്ള ഇന്ത്യയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് വളരെ ലാഭകരമാണ്. കാരണം ഏത് ടെക്നോളജിയും ഒരു പമ്പ്, ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഒരു സൗരോർജ്ജ പമ്പ്, ഞാൻ ഒരു വീഡിയോ കേട്ടിരുന്നു സൗരോർജ്ജ പമ്പിനെ പറ്റിയിട്ട്. അപ്പം ഇപ്പം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അല്ലെ ഇന്ത്യയിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പ് കിട്ടുവാണെങ്കിൽ അവരുടെ വിള വളരെയധികം കൂടും. പ്രത്യേകിച്ച് കർണാടക, കർണാടക ഇതിൽ പിന്നെ വളരെ കാലം മുമ്പ് തന്നെ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ എന്താ പറയുക, വിള നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി, അപ്പോൾ സൗരോർജ്ജ പമ്പ്, ആ സൗരോർജ്ജ പമ്പ് തന്നെ 11 മണി തൊട്ടൊരു 4 മണി വരെ മാത്രം വർക്ക് ചെയ്യുന്ന സൗരോർജ്ജ പമ്പാണ് ഇന്ത്യൻ ടെക്നോളജി എങ്കിൽ, ഇസ്രായേൽ ടെക്നോളജി രാവിലെ 9 മണി തൊട്ടൊരു വൈകുന്നേരം 6 മണി വരെ കിട്ടുന്ന പമ്പുകളുണ്ട്. ഒരു ടെക്നോളജി, എന്തോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് മാക്സിമം വെക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഒരു 10ഓ 50ഓ സെറ്റ് ശരിക്കും മൊത്തം ഇസ്രായേലിൽ പോറ്റുള്ളൂ, പോട്ടെ ഒരു 1000 എണ്ണം. ഇന്ത്യയിലത് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനോ വേണമെങ്കിൽ അത് കോടിയോ വിൽക്കാം. അതാണ് അവരുടെ നോട്ടം. അതുകൊണ്ടാണ് അവർ സഹകരിക്കുന്നത്. ആ സഹകരണത്തിന് നമ്മുടെ ഗുണം എന്താ? നമുക്ക് വളരെ വില കുറഞ്ഞൊരു ടെക്നോളജി കിട്ടുകയാണ്, അവർ നമുക്ക് കൊണ്ടുതരികയാണ്. മനസ്സിലായില്ലേ? അത് അതുപോലെ തന്നെ CT scan. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു CT scan എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ CT scan റിപ്പോർട്ട്, CT scan നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരു വിദഗ്ധ ഡോക്ടർ വേണം. പക്ഷേ അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പം അപ്പോളോ ആശുപത്രി അതിൻ്റെ പിന്നെ രോഗികളിൽ നിന്നും സമ്മതം മേടിച്ചു എന്നറിയില്ല, 30 ലക്ഷം CT സ്കാൻ എങ്ങാനും ഇസ്രായേൽ കമ്പനിക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ ഓക്കെ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു എത്രയോ CT സ്കാൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കമ്പ്യൂട്ടർ തന്നെ പറഞ്ഞു തരും ഇതേപോലെ തന്നെ എല്ലാം നോർമലായ CT സ്കാൻ ആണെങ്കിൽ ഇത് CT സ്കാൻ നോർമൽ, ഇത് ഇന്ന പ്രശ്നമാണ്, ഇത് ഇന്ന പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിദഗ്ധ ഡോക്ടർ പറയുന്നതിനേക്കാൾ നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ പറയുന്ന നേരത്തിൽ ഇസ്രായേൽ ടെക്നോളജി, ഈ ടെക്നോളജി പല രാജ്യങ്ങളിലുണ്ട് ഇല്ലയെന്നല്ല പറയുന്നത്, ഇസ്രായേലിൻ്റെ കയ്യിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ടെക്നോളജി അവർ ഉണ്ടാക്കാൻ നോക്കുന്നു. പറഞ്ഞാൽ അവർക്ക് ആ സാധനം ലാഭകരമാവുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് അത് കമ്പയർ ചെയ്താൽ മാത്രമേ, കൊളാബറേറ്റ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പിന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ വാക്സിൻ്റെ കാര്യത്തിൽ, കൊറോണ വാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി. മാത്രമല്ല കൊറോണ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന് അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശബ്ദം, ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം, നിങ്ങൾ ഇസ്രായേലിനെ വെറുതെ എതിർക്കണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, ശബ്ദം മാറുന്നതിനനുസരിച്ച് കൊറോണ മാറുമോ എന്നുള്ളൊരു ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ഒരു വലിയൊരു ഇസ്രായേൽ ടീം ഇന്ത്യയിൽ ഡൽഹിയിൽ വരികയുണ്ടായി. അപ്പോൾ അവർ നോക്കിയെന്ന് വെച്ചാൽ അവർ, കാരണം അവർ ഇസ്രായേലിൽ അത്രയും രോഗികളില്ല, മാക്സിമം 10,000 രോഗികളുണ്ട്, ഇന്ത്യയിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് രോഗികളായിക്കഴിഞ്ഞു, 10 ലക്ഷം രോഗികളുണ്ട്. അപ്പോൾ അവർ മൊത്തം നോക്കി ആ ശബ്ദം അനലൈസ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഇസ്രായേൽ ടെക്നോളജി വെച്ചാക്കാൻ പറ്റൂ. അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ജനസംഖ്യയുടേതാണ്, നമ്മുടെ പ്രൈവസി പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അവർക്കാര്യം, പക്ഷേ നമുക്ക് അതിനെക്കൊണ്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജിയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ടെക്നോളജി ജയന്റ് എന്ന് പറഞ്ഞാൽ ചൈന തന്നെയാണ്. പക്ഷേ ചൈനേനെ ഇപ്പം ഒരു കാര്യത്തിനും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പായില്ലേ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു പാർട്ട്ണറായിട്ടുള്ളത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലെ പിന്നെ ആൻറ്റി ഇസ്രായേൽ വിരുദ്ധ ആൻറ്റി ഇസ്രായേൽ ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒട്ടനവധി മേഖലകളിൽ ഇന്ത്യക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ മെഡിക്കലായാലും ശരി, അഗ്രികൾച്ചർ ആയാലും ശരി, പിന്നെ ടെക്നോളജി സോഫ്റ്റ്വെയർ ആയാലും ശരി, അങ്ങനത്തെ സോഫ്റ്റ്വെയർ പിന്നെ ഹാർഡ്വെയർ പിന്നെ കമ്പ്യൂട്ടർ സംബന്ധമായ ഉപകരണങ്ങളായാലും ശരി, എന്തായാലും ശരി, അവരുടെ ടെക്നോളജി എടുക്കുന്നതാണ് ഏറ്റവും ലാഭം. അപ്പോൾ ഈ ലാഭം കണ്ടിട്ടാണ് ഈ അറബ് രാജ്യങ്ങളും കൂടെ കൂടുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അറബ് രാജ്യങ്ങളെങ്കിലും കൂടെ ഇസ്രായേലിൻ്റെ കൂടെ കൂടി എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഇസ്രായേൽ വിരുദ്ധ മനോഭാവം ഒഴിവാക്കണം. കാരണം നിങ്ങളുടെ ആ മനോഭാവം ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി ഇന്ത്യയിലേക്ക് വളർന്നു കഴിഞ്ഞു, അതിപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങളത് ഒഴിവാക്കിയിട്ട് ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിലേക്ക് വരിക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും കാര്യം തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ മാന്യമായ ഭാഷയിൽ നിങ്ങൾ വിയോജിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു.